Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. സീറോ മലബാർ ഈത്തിലെ ആരാധനക്രമം അനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിൻ്റെ വിചിന്തനമാണ് ഇന്ന്. കൈതാക്കാലം ആറാം ഞായർ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:11-19 വാക്യങ്ങൾ.
ജെറുസലമിലേക്കുള്ള യാത്രയിൽ അവൻ സമരിയായിക്കും ഗലീലിക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടു. അവർ സ്വരമുയർത്തി, "യേശുവേ, ഗുരു, ഞങ്ങളിൽ കനിയണമേ" എന്ന് അപേക്ഷിച്ചു. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, "പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ." പോകും വഴി അവർ സുഖം പ്രാപിച്ചു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അവൻ യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. അവനൊരു സമരിയക്കാരനായിരുന്നു. യേശു ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്? ബാക്കി 9 പേർ എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും തിരിച്ചുവന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? അനന്തരം യേശു അവനോട് പറഞ്ഞു, "എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു."
ഗലീലിയായിലെ യഹൂദരിൽ നിന്നും സമറിയായിലെ വിജാതീയരിൽ നിന്നുമുള്ള 10 കുഷ്ഠരോഗികളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ കേന്ദ്രം, അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ശ്രദ്ധേയരാകുന്നവർ. സത്യത്തിൽ യഹൂദരും സമറിയക്കാരും തമ്മിൽ സമ്പർക്കം പാടില്ല എന്നായിരുന്നു അന്നത്തെ സാമൂഹ്യ ചട്ടം. സമറിയക്കാർ അയിത്തജാതിക്കാരാണല്ലോ, പുറം ജാതിക്കാരാണല്ലോ. എന്നാൽ ഇവിടെ മാറാരോഗം, ഈ കുഷ്ഠരോഗം അവരെ ഒന്നിപ്പിക്കുകയാണ്. അത് പറയുമ്പോൾ, ഭാരതത്തിൽ ഇന്നും ചിലയിടങ്ങളിൽ ഈ അയിത്തവും തൊട്ടുതീണ്ടലും പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആവോ? കുഷ്ഠരോഗികളുടെ സ്ഥിതി ഇന്നത്തെ പോലെ തന്നെ ക്രിസ്തുവിൻ്റെ കാലത്തും വളരെ ദയനീയമായിരുന്നു. അവർ കീറിയ വസ്ത്രം ധരിക്കണം, മുടി ചീകരുത്, മേൽച്ചുണ്ടുവരെ മൂടിയിരിക്കണം, അശുദ്ധൻ അശുദ്ധനെന്ന് ഉറക്കെ വിളിച്ചു പറയണം, പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ സ്ഥിരമായി മാറിപ്പാർക്കണം എന്നിങ്ങനെ എല്ലാ വിധത്തിലും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടവരായിരുന്നു അവർ. സമൂഹത്തിൻ്റെ ഔദാര്യത്തിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവർ. യേശുവിൻ്റെ ദീനാനുകമ്പയും സൗഖ്യദായക ശക്തിയും മനസ്സിലാക്കിയിട്ടുള്ള പാവം രോഗികൾ ദൂരെ വെച്ച് തന്നെ രോഗശാന്തിക്കായി യാചിക്കുന്നു. "ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ, യേശുവേ, ഞങ്ങളിൽ കനിയണമേ." അല്പം സ്വരമുയർത്തി പറഞ്ഞത് അകലെയിരിക്കുന്ന ക്രിസ്തു കേൾക്കാനായിരുന്നു. കൂടാതെ സമൂഹമധ്യത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് അനുവാദവുമില്ലല്ലോ. അപ്പോൾ ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, "പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ" എന്ന്. 2 സുപ്രധാന അർത്ഥങ്ങളുണ്ട് ഈ കൽപ്പനയ്ക്ക്. ഒന്നാമതായി, എല്ലാ ത്വക്കുരോഗങ്ങളും കുഷ്ഠരോഗമാണെന്ന കാലത്തെ ജനങ്ങൾ ധരിച്ചിരുന്നു. പുരോഹിതന്മാരാണ് ഒരാളെ പരിശോധിച്ച് രോഗം മാറിയോ എന്ന് തീർപ്പ് കൽപ്പിച്ചിരുന്നത്. പുരോഹിതരായിരുന്നു എല്ലാ കാര്യങ്ങളിലും അറിവുള്ളവരെന്നും അക്കാലത്തെ ധാരണയായിരുന്നു. ഇനി രണ്ടാമതായിട്ട്, ഇവിടെ കുഷ്ഠരോഗികളുടെ വിശ്വാസവും അനുസരണയും പരീക്ഷിക്കപ്പെടുകയാണ്. പോകുന്ന വഴിയിൽ രോഗശാന്തി ലഭിക്കുമെന്ന് അവർ വിശ്വസിച്ചു, പ്രത്യാശിച്ചു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. ബദ്ധവൈരികളെന്ന് യഹൂദർ കണക്കാക്കിയിരുന്ന ഒരു സമറിയക്കാരൻ മാത്രം ഇതാ നന്ദി പറയാനായിട്ട് ക്രിസ്തുവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു. തനിക്ക് രോഗശാന്തി നൽകിയത് ദൈവകൃപയാണെന്ന് ആ മനുഷ്യൻ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവകൃപ തിരിച്ചറിയുന്നില്ല എന്ന വസ്തുത ഇവിടെ ശ്രദ്ധേയമാണ്. ദൈവരാജ്യത്തിലെ അംഗങ്ങളും അവിടുത്തെ മക്കളും ദൈവകൃപ തിരിച്ചറിയാതെ ഇന്നും പോകുന്നുണ്ട്. നന്ദി പ്രകടിപ്പിക്കാൻ തൻ്റെ പക്കലേക്ക് തിരിച്ചെത്തിയവനോട് ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, "മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു" എന്ന്. രോഗശാന്തി കിട്ടിയവരെല്ലാം രക്ഷപ്പെടണമെന്നില്ല, മാത്രമല്ല രക്ഷ എന്താണ് എന്നതിനെക്കുറിച്ചും ഒരു ശരിയായ വീക്ഷണമുണ്ട് ഇവിടെ. ദൈവവുമായുള്ള ശരിയായ ബന്ധമാണ് രക്ഷ, ക്രിസ്തുവുമായുള്ള ശരിയായ ബന്ധമാണ് രക്ഷ എന്ന് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു തരികയാണ്. സമ്പൂർണ്ണ സൗഖ്യം നൽകുന്നത് ദൈവവുമായുള്ള ഈ ആധ്യാത്മിക ബന്ധമാണ്. നമ്മിൽ നിന്നും ദൈവം നന്ദി പ്രതീക്ഷിക്കുന്നത് കൊണ്ടല്ല ഇത് ആവശ്യമായിരിക്കുന്നത്. മറിച്ച് ആധ്യാത്മിക ബന്ധത്തിലായിരിക്കുന്നവരുടെ ഉത്തമ മനോഭാവം കൃതജ്ഞതയുടേതായിരിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. രോഗശാന്തി ലഭിച്ചവരെ പുനരധിവസിപ്പിക്കാനുള്ള ശ്രമങ്ങളും ക്രിസ്തു ഇവിടെ ചെയ്യുന്നുണ്ട്. ദേവാലയത്തിൽ പോയി സ്വയം സാക്ഷ്യപ്പെടുത്താൻ ആവശ്യപ്പെടുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. രോഗം നമ്മെ കുറേയധികം സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും അകറ്റി നിർത്തുന്നുണ്ട്. നഷ്ടമായതെല്ലാം ഒരാൾക്ക് തിരികെ കൊടുക്കാൻ, വീണ്ടെടുക്കാൻ കരുത്തുള്ളവനാണ് ക്രിസ്തു. ഒപ്പം കുറേ അഗ്നി പരീക്ഷയ്ക്ക് ശേഷവും കുറേ കൂടെ ആരോഗ്യകരമായ പരിസരം രൂപപ്പെടുത്തണമെന്ന് ക്രിസ്തു നിർബന്ധിക്കുന്നുണ്ട്. അകത്തും പുറത്തുമുള്ള ശുദ്ധിയാണ് ആരോഗ്യമെന്ന് ഗാന്ധിജി എന്ന ജ്ഞാനവൃദ്ധൻ പറഞ്ഞിട്ടില്ലേ? രോഗശാന്തി നൽകിയ ശേഷം ക്രിസ്തു പറഞ്ഞതിങ്ങനെയാണ്, മകനെ മകളെ മേലിൽ പാപം ചെയ്യരുത് എന്ന്. വൈദ്യത്തെ ആധാരമാക്കി എഴുതിയിട്ടുള്ള മനോഹരമായ പുസ്തകത്തിൽ ജീവൻ മഷായി എന്ന നാട്ടുവൈദ്യൻ കുറിച്ചു വയ്ക്കുന്നൊരു സത്യമുണ്ട്. മഷായി എന്ന ബംഗാളി വാക്കിനർത്ഥം മഹാശയൻ എന്നാണ്. ഈ മഷായി പറയുന്ന സത്യം ഇതാണ്, ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അവരുടെ മരണത്തിനും കാരണമാകും എന്ന്. പാപത്തിൻ്റെ ഫലം മരണമാണെന്ന് പൗലോസ് അപ്പസ്തോലൻ കുറിക്കുന്നത് നമുക്കിവിടെ കൂട്ടി വായിക്കാവുന്നതാണ്. ഇഷ്ടങ്ങൾക്ക് പഥ്യം കൊടുക്കാത്തതിൻ്റെ പേരാണ് പാപമെങ്കിൽ അതിൻ്റെ അങ്ങേയറ്റത്ത് മരണം പതിയിരിപ്പുണ്ട് എന്നോർക്കണം. ധൂമവാപിനിക്കും നിക്കോട്ടിനും തൃഷ്ണയുടെ കാട്ടുതീയിൽപ്പെട്ടവന് കിടപ്പറയും മരണകാരണമാകും. ഇങ്ങനെ തിന്മ ഓരോരുത്തരുടെയും പടിവാതിക്കൽ കാത്തു നിൽക്കുകയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് നിന്നെ കീഴ്പ്പെടുത്തുമെന്ന ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഭീഷണി ഇപ്പോഴും ഡിമോക്ലീസിൻ്റെ ഖഡ്ഗം പോലെ നിലനിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് തെറ്റിൻ്റെ ശിക്ഷയാണ് രോഗമെന്ന അനുമാനത്തിൽ ആരും എത്തിച്ചേരരുത്. ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ മഹാക്രൂരതയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. സഹിക്കുന്നവനിനിയും നിന്ദിക്കപ്പെട്ടുകൂടാ. ഒരുവൻ അന്ധനായിരിക്കുന്നത് അവൻ്റെ കുഴപ്പം കൊണ്ടോ അവൻ്റെ പൂർവികരുടെ പാളിച്ച കൊണ്ടോ ആണോ, രണ്ടും കൊണ്ടല്ല എന്ന അസന്നിഗ്ധമായ മറുപടി ക്രിസ്തുവിൻ്റേതാണെന്ന് എപ്പോഴും ഓർക്കുക. എല്ലാ വിശപ്പുകളും അപ്പമർഹിക്കുന്നതുപോലെ എല്ലാ രോഗങ്ങളും ശമനമർഹിക്കുന്നുണ്ടോ? സുവിശേഷം എളിയവർക്കുള്ളതാണ്. ആർക്കും വേല ചെയ്യാനാവാത്ത രാത്രികാലം ഇതാ അടുത്തുകഴിഞ്ഞു. അപരർ നിങ്ങൾക്കായി അരമുറുക്കുന്ന ആതുരാലയ ദിനങ്ങളുമൊക്കെ നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നില്ല. ഹൗ ടു ബിക്കം ഗ്രേസ്ഫുള്ളി ഓൾഡ്, എങ്ങനെ പ്രസാദം നിറഞ്ഞ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കണം, എങ്ങനെ സ്വച്ഛമായി മരിക്കണം എന്നൊന്നും നാം ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരിക്കൽ ഇല അടരുന്നതോ ഉതിരുന്നതോ പോലെ ഞാനും വീഴും, കടന്നുപോകും. ഏതു കുരിശിലും നിലനിൽക്കുന്ന ചൈതന്യമേ, എന്നിലെ സ്ഥായിയായ അംശത്തെ അങ്ങ് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് ഞാനും മിഴിപൂട്ടും, മിഴിപൂട്ടണം. ഈ രോഗം മരണത്തിനല്ലെന്ന് ലാസറിനെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പറയുന്നത് രോഗത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഇടനാഴികളിലൂടെ നമ്മളൊടുവിൽ മരണവാദിക്കൽ എത്തിച്ചേരുമെന്ന ഓർമ്മപ്പെടുത്തലാണ് ദീനം രോഗം. ഭൂമിയുടെ പൂർണ്ണ സൗഖ്യമാണ് ക്രിസ്തുവിൻ്റെ സ്വപ്നം. സൗഖ്യം ശരീരവുമായി മാത്രം ബന്ധപ്പെട്ട ഒന്നായിരുന്നില്ല അവിടുത്തേക്ക്. കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുക, ചെവിയുണ്ടായിട്ടും കേൾക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ശരീരത്തോട് ഒന്നും ചെയ്യാനില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ഒരാളുടെ എല്ലാ തലങ്ങളിലും തരങ്ങളിലുമുള്ള ശ്രേഷ്ഠതയും അന്തസ്സും ഡിഗ്നിറ്റിയും വീണ്ടെടുക്കുകയാണ് ക്രിസ്തുവിൻ്റെ മനസ്സിലെ സൗഖ്യദാനത്തിൻ്റെ പൊരുൾ. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകിയ ശേഷം ദേവാലയത്തിൽ പോയി പുരോഹിതർക്ക് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുവാനായിരുന്നു അവിടുന്ന് അവരോട് ആവശ്യപ്പെട്ടത്. തീരാ വ്യഥകളുടെ ശമനം മാത്രം പോരാ, ഏതൊരു ആരാധനാ സമൂഹമാണോ അവരെ പുറംതള്ളിയത്, അതിലേക്ക് അവർ വീണ്ടും പുനർപ്രവേശിക്കപ്പെടണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഭ്രഷ്ട് കൽപ്പിച്ച സമുദായത്തിലേക്ക് തന്നെ അവർ പുനരധിവസിക്കപ്പെടണമെന്നതാണ് ക്രിസ്തു നിഷ്കർഷിക്കുന്നത്. അങ്ങനെ മനുഷ്യരെ കേന്ദ്രീകരിച്ചുള്ള ദൈവവിചാരമാണ് ആരോഗ്യകരമായ ആത്മീയത എന്നവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. നിത്യതയുടെ മാനദണ്ഡം സഹോദരസ്നേഹമാണ്. ഒടുവിൽ സ്നേഹമായിരിക്കും ഒരാളുടെ വിധിയാളൻ. നീ മനുഷ്യർക്ക് നൽകിയതൊക്കെയും ദൈവത്തിനാണ് നേദിച്ചത്. മനുഷ്യന് നീ നൽകാത്തതൊക്കെയും ദൈവത്തിനും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു.
കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധ ശുദ്ധനാക്കുവാൻ. ആരുമില്ല എനിക്കാരോരുമില്ല, നീ മാത്രമാണെൻ സർവം ശരണം. ആത്മാവായെന്നിൽ നീ വന്നിടണേ, എല്ലാം സഹിക്കാൻ നീ കൃപ ചൊരിയൂ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ.
കെസ്റ്റർ ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ സണ്ണി പുൽപ്പറമ്പിലിന്റെ വരികൾ, സംഗീതം ജെറിയമൽ ദേവ്.
രോഗവേദനയിടയും മർത്യൻ വികലമാമേനിയാൽ പുകയുന്നിതാ, എങ്കിലും നിന്നിലെൻ വിശ്വാസമാനന്ദം, നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ, നിൻ വചനത്തിനായി കാതോർപ്പു ഞാൻ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ. വചനം ശ്രവിച്ച് ഞാൻ നിൽക്കുന്നേരം, നിൻ വചനത്താൽ പുളകിതനായി, നിൻ സ്പർശനത്താൽ പവിത്രമായെന്നേനി സ്തുതിക്കുമെൻ ജീവിതം നിനക്കുവേണ്ടി, സ്തുതിക്കുമെൻ ജീവിതം നിനക്കുവേണ്ടി. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ. ആരുമില്ലെനിക്കാരോരുമില്ല, നീ മാത്രമാണൻ സർവം ശരണം. ആത്മാവായെന്നിൽ നീ വന്നിടണേ, എല്ലാം സഹിക്കാൻ നീ കൃപ ചൊരിയൂ. കരളലിയുമോ നാഥ സുഖമാക്കുവാൻ, കരളലിയുമോ നാഥ ശുദ്ധനാക്കുവാൻ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ഫാദർ മൈക്കിൾ പനച്ചിക്കലിന്റെ വചനപാരായണവും ഫാദർ വില്യം നെല്ലിക്കൽ പങ്കുവച്ച സീറോ മലബാറിയത്തിലെ ആരാധനക്രമം അനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളുമാണ്.